ദേവിയുടെ പ്രസാദമുണ്ടായാലേ ശിവനെ പ്രാപിക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. രാധയുടെ കൃപയുണ്ടായാലേ കൃഷ്ണനെ പ്രാപിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്ന പോലെ ബുദ്ധി പ്രസാദം ഉണ്ടാവണം. ബുദ്ധിർ ഭവാനി പ്രതിദേഹ ഗേഹം. ഈ ശരീരമാവുന്ന വീട്ടില് നമ്മളുടെ ബുദ്ധിയുടെ രൂപത്തിൽ ഭവാനി ഇരിക്കുന്നു. യാദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത. ആ ബുദ്ധി പ്രസന്നമായി ആശീർവദിച്ചാലേ അന്തര്യാമിയായ ആത്മതത്വം തെളിയുള്ളൂ. അതാണ് ബുദ്ധിയെ ഭവാനിയായിട്ട് പറയണത്. ബുദ്ധി ഭക്തി കൊണ്ട് ശുദ്ധമാവുമ്പോ തെളിഞ്ഞ് ആത്മതത്വം പ്രകാശിപ്പിക്കും. യർഹി അബ്ജനാപചരണേഷണയോരു ഭക്ത്യാ ചേതോമലാനി വിധമേത് ഗുണകർമ്മജാനീ തസ്മിൻ വിശുദ്ധ ഉപലഭ്യത ആത്മതത്വം സാക്ഷാത് യഥാമലദൃശോഹോ സവിതൃപ്രകാശ. നല്ല തെളിഞ്ഞ കണ്ണുകൊണ്ട് സൂര്യനെ കാണാവുന്നതുപോലെ തെളിഞ്ഞ ബുദ്ധി കൊണ്ട് ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം, ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ളതായ സ്വാത്മതത്വം ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയും. അപ്പൊ ആ ബുദ്ധി ഈശ്വര വിഭൂതിയായിട്ട് തീരുന്നു. വെറും ബ്രെയിൻ അല്ല അത്, അത് തന്നെ ഭഗവത് വിഭൂതിയായിട്ട് തീരുന്നു. അപ്പൊ ആ ബുദ്ധിയെ ശ്രദ്ധാശക്തി എന്നോ ചിത്തശക്തി എന്നോ ഒക്കെ വിളിക്കാം, കൃപ എന്ന് വിളിക്കാം. എന്തായാലും ആ ബുദ്ധി വളരെ പ്രഭാവമുള്ളതായിട്ട് തീരുന്നു. ബുദ്ധി ശുദ്ധമാവുമ്പോൾ മൂന്ന് തരത്തിലെ ബുദ്ധി ഉണ്ടെന്നാണ്: സ്ഥൂലബുദ്ധി, സൂക്ഷ്മബുദ്ധി, തീക്ഷ്ണബുദ്ധി. സ്ഥൂലബുദ്ധി എന്ന് വെച്ചാൽ ഒന്നും മനസ്സിലാവില്ല, പറയണതൊന്നും തെളിയില്ല, വളരെ സ്ഥൂലമായ കാര്യങ്ങൾ മാത്രമേ മനസ്സിലാവുള്ളൂ, അതാണ് ലോക സാമാന്യം. തീക്ഷ്ണബുദ്ധി എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും. വെളിയിലുള്ള വസ്തുക്കളിൽ വളരെ പെട്ടെന്ന് ബുദ്ധി ചെല്ലും, അതിന്റെ വിഷയങ്ങളെയൊക്കെ ഗ്രഹിക്കും. ടെക്നിക്കൽ ബ്രെയിൻ ചിലരെ കാണാം, അവർ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീൽഡിൽ വളരെ അവർക്കെന്തോ ജന്മസിദ്ധമായ കഴിവ് പോലെയൊക്കെ അഴിച്ചിട്ട് കൊടുത്താലൊക്കെ വീണ്ടും കൂട്ടിച്ചേർക്കും. അതുപോലെ പല ഭാഷകൾ പഠിച്ചു വയ്ക്കും, ഒരുപാട് ഭാഷകൾ അറിയാം. പല കാര്യങ്ങളും ഒരിക്കൽ കേട്ടാൽ മനസ്സിൽ വയ്ക്കും. ഇതൊക്കെ തീക്ഷ്ണബുദ്ധിയാണ്. തീക്ഷ്ണബുദ്ധി അധ്യാത്മികത്തിന് സഹായമാവാം, പക്ഷെ നിർബന്ധമില്ല. തീക്ഷ്ണബുദ്ധി ഇറ്റ് മേ ബി എ ഹെൽപ്പ്, പക്ഷേ ഇറ്റ്സ് നോട്ട് കമ്പൽസറി. അധ്യാത്മത്തിന് വേണ്ടത് സൂക്ഷ്മബുദ്ധിയാണ്. സൂക്ഷ്മബുദ്ധിയോടുകൂടെ ശുദ്ധബുദ്ധിയാണ്. അപ്പൊ നാലെണ്ണമായി: സ്ഥൂലബുദ്ധി, സൂക്ഷ്മബുദ്ധി, തീക്ഷ്ണബുദ്ധി, ശുദ്ധബുദ്ധി. സൂക്ഷ്മബുദ്ധിയും ശുദ്ധബുദ്ധിയുമാണ് വേണ്ടത്. സൂക്ഷ്മബുദ്ധി വെളിയിലുള്ള വിഷയങ്ങളെക്കാളും കൂടുതൽ അവനവനിലുള്ള ചലനങ്ങളെയും അവനവനിൽ നടക്കുന്ന വിഷയങ്ങളെയും ഒക്കെ ശ്രദ്ധിക്കാൻ ശക്തിയുള്ളതാണ് സൂക്ഷ്മബുദ്ധി. അത് തന്നെ ശുദ്ധബുദ്ധിയും. ആ ബുദ്ധി കൊണ്ട് മറ്റുള്ളവരെ പറ്റിക്കാനോ ചതിക്കാനോ ഒന്നും പറ്റില്ല. ഇറ്റ്സ് നോട്ട് ക്ലവർനെസ്. യു കൻ കോൾ ഇറ്റ് ഇന്റലിജൻസ് ബട്ട് നോട്ട് ക്ലവർനെസ്. കൗശലതയോ സൂത്രപ്പണിയോ ഒന്നുമില്ല ആ ബുദ്ധിയിൽ. ചില ബുദ്ധി വളരെ തീക്ഷ്ണമായിരിക്കും, പക്ഷെ എങ്ങനെ ആയാലും അവരെ മറ്റുള്ളവർ പറ്റിക്കും. ഏത് രീതിയിലും മറ്റുള്ളവരെ പറ്റിക്കാനുള്ള കഴിവായിരിക്കും അത്. സൂക്ഷ്മബുദ്ധി ശുദ്ധബുദ്ധിയും കൂടെ ചേരുമ്പോ ആണ് ബുദ്ധിർ ഭവാനി പ്രതിദേഹ ഗേഹം. ആ ബുദ്ധി അന്തർമുഖമായിട്ട് തിരിയും, നമ്മളെക്കുറിച്ച് തന്നെ ചോദ്യം ചെയ്യും. അതിന് തന്നെ ശ്രദ്ധ എന്ന് പറയണത് നമ്മളെ തന്നെ കുറിച്ച് ചിന്തിക്കുകയും അന്വേഷിക്കുകയും വിചാരം ചെയ്യുകയും ഒക്കെ ചെയ്യും. ആ ബുദ്ധിയാണ് ദർഭ പറിച്ച് എടുക്കുന്ന പോലെ ശരീര പഞ്ചകോശങ്ങളെയും വേർപിരിച്ചും ഉള്ളിലുള്ള ആത്മതത്വത്തിനെ തെളിവാക്കി തരണത്. നമ്മൾ നാമം ജപിച്ചും ഭക്തി ചെയ്തും ശരണാഗതി ചെയ്തും സത്സംഗം കൊണ്ടും സാത്വികമായ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടും തപസ്സുകൊണ്ടും യോഗം കൊണ്ടും ഒക്കെ ഈ ബുദ്ധിയാണ് ശുദ്ധമാവുന്നത്, തെളിഞ്ഞു വരുന്നത്, മേധാശക്തി. അതിനാണ് ഈ ബ്രഹ്മചര്യാദി യോഗസാധനകളും എല്ലാം ഈ ബുദ്ധിയെ തെളിച്ച് ശുദ്ധമാക്കാനാണ്. ആ ബുദ്ധി തെളിഞ്ഞ് ശുദ്ധമായാല് തഥാപശ്യതി വസ്തുസൂക്ഷ്മം ചക്ഷുർയത അഞ്ജന സംപ്രയുക്തം. അപ്പോ ഏറ്റവും സൂക്ഷ്മമായ വസ്തുക്കളെയൊക്കെ ആ ബുദ്ധി കാണും. അതിന് പശ്യന്തീ ബുദ്ധി എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. അതിന് ആന്തരികമായി കാണാൻ കഴിവുള്ള ബുദ്ധിയാണെന്നാണ്. അപ്പോ ബുദ്ധിർഭവാനീ പ്രതിദേഹഗേഹം, ആ ബുദ്ധിസ്വരൂപിണിയായിട്ടുള്ള ജഗദീശ്വരിയുടെ കൃപ. ഗായത്രി മന്ത്രം ജപം ചെയ്താൽ ബുദ്ധി വരും എന്നൊക്കെ ചിലപ്പോ മുത്തശ്ശിമാരാണ് മുത്തശ്ശന്മാരും ഒക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. ഗായത്രി ജപിച്ചാൽ ബുദ്ധി ഉണ്ടാവും എന്ന് പറഞ്ഞ് സന്ധ്യാവന പൂണൽ ആയിക്കഴിഞ്ഞാൽ വടുവിനെടുത്ത് പറയണത് എങ്ങനെയാണ്? പക്ഷെ അത് ഈ സ്കൂളിൽ പഠിക്കാനുള്ള ബുദ്ധിയല്ല, അതും വരുമായിരിക്കും. ഇത് തന്നെ വരുമെങ്കിൽ പിന്നെ അത് വരാൻ എന്താ? ഗായത്രിയുടെ ജപം കൊണ്ടുണ്ടാവുന്ന മേധ തന്റെ അന്തരംഗത്തിനെ ശോധനം ചെയ്യാനുള്ള ബുദ്ധിയാണ്. ഋഷികൾ നമ്മൾക്ക് ഗായത്രി മന്ത്രവും വൈദിക മന്ത്രങ്ങളും ഈ വേദവും ഒക്കെ പരമ്പരയാ കൊണ്ടുവന്ന് തന്നത് എപ്പോഴെങ്കിലുമൊക്കെ വാസ്തവത്തിൽ ഒരു ബ്രാഹ്മണനെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊരു പരീക്ഷണമാണ്. അല്ലാതെ നമ്മളൊന്നും ഇപ്പൊ ബ്രാഹ്മണരെന്ന് പറയാൻ വയ്യ. കാൻഡിഡേറ്റ്സ് ഫോർ ബ്രാഹ്മണ്യം. ശരിയായ ബ്രാഹ്മണ്യം എന്താണ്? ധിഷണാശക്തി വളർന്ന് തന്നിലിരിക്കുന്ന ബ്രഹ്മാവലോക ധിഷണ ഉണ്ടാവണം. അതിന് ധിഷണ എന്ന് ഭാഗവതം പറയണം. ഭഗവാനെ അറിയാനുള്ള ധിഷണ ഉണ്ടാവണം. അതിനാണ് നാമം ജപിക്കുന്നതും ഒക്കെ. ചിത്തം ശുദ്ധമാവുമ്പോ ഈ ബുദ്ധി സൂക്ഷ്മവും ശുദ്ധവുമാവുമ്പോ ബുദ്ധിർഭവാനി, അവിടെ നമുക്ക് ദേവിയെ ഹൃദയത്തിൽ നമ്മളുടെ ബുദ്ധിയായിട്ട് ദർശിക്കാം. ശാരദ എന്നൊക്കെ ദേവിക്ക് പേരപ്പോഴാണ്, ബ്രാഹ്മി ശാരദ എന്നൊക്കെ പറയണത് ജ്ഞാനസ്വരൂപിണിയാവുമ്പോഴാണ്. വൈശാരദീസാതി വിശുദ്ധ ബുദ്ധി ധുനോതി മായാം ഗുണസംപ്രസൂതാം എന്ന് ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധം. വൈശാരദീ ബുദ്ധി എന്നാണ് ഭഗവാൻ അതിന് പേര് കൊടുക്കുന്നത്. അതിൽ നിന്നാണ് ശാരദ എന്നുള്ള പദവും അങ്ങനെയാണ് വരുന്നത്. വിശാലമായ ബുദ്ധി, അത് വിഭൂതിയായിട്ട് തീരുന്നു. അതുകൊണ്ട് തന്നെ സിദ്ധികളൊക്കെ ചിലപ്പോൾ ഉണ്ടായിപ്പോകും. ചിലത് സിദ്ധികളായിട്ട് മറ്റുള്ളവർക്ക് തോന്നും, ആ സിദ്ധനതൊന്നും സിദ്ധിയൊന്നുമല്ല. ഈ സൂക്ഷ്മമായ ബുദ്ധിയുടെ പ്രഭാവമാണ്. മാമതി മഹാമതി എന്നൊക്കെ അതിന് പറയാം. അപ്പോ ബുദ്ധിർഭവാനീ പ്രതിദേഹ ഗേഹം, ചിത്തം ശുദ്ധമാവുമ്പോ, അതിനെ തന്നെ ചിത്തമെന്നും പറയണു. ചിത്തം ശുദ്ധമാവുമ്പോ ഉള്ളിൽ ശിവദർശനം, വാസ്തവത്തിലുള്ള വിശ്വനാഥ ദർശനം, ഭഗവാന്റെ ദർശനം ഹൃദയത്തിലുണ്ടാവും. സാക്ഷി ശിവ, ആ ബുദ്ധിക്കും സാക്ഷിയായി. യോ ബുദ്ധേഹേ പരതഹാതു സഹ, ഭഗവത്ഗീത. ബുദ്ധിക്ക് അപ്പുറം ഏതൊരുത്തനുണ്ടോ അവനാണിവൻ. യോ ബുദ്ധേഹേ പരതഹ തു സഹ ബുദ്ധിർഭവാനി. ബുദ്ധി ഒരു സ്റ്റേജ് വരെ കൊണ്ടാക്കിയിട്ട് നമുക്ക് ആത്മദർശനം സാധിച്ചിട്ട് ബുദ്ധി പിൻവാങ്ങും. പോൾ വോൾട്ട് സ്റ്റിക്ക് പോലെയാണ്. എങ്ങനെ കണ്ടിട്ടുണ്ടോ? വടി കൊണ്ടുവന്നിട്ട് ചുവട്ടിൽ കുത്തിയിട്ട് മുകളിലേക്ക് ചാടും. മുകളിലെത്തിക്കഴിഞ്ഞാൽ ആ വടി പിടിവിടണം, അല്ലെങ്കിൽ ശരിയാവില്ല അല്ലെ. അവിടെ എത്തിക്കഴിഞ്ഞാൽ വിട്ടിട്ട് സൈലന്റ്ലി യു ഹാവ് ടു ഫോളോ ഓൺ ദാറ്റ് സൈഡ്. വടിയുടെ പിടിവിട്ടു. അതുപോലെ ബുദ്ധി ഒരു സ്റ്റേജ് വരെ കൊണ്ടുപോകും. അത് കഴിഞ്ഞാൽ ശരണാഗതി. ബുദ്ധിശ്ച ന വിചേഷ്ടതെ, ബുദ്ധിയും ചേഷ്ടിക്കണില്ല എന്നാണ്. അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ brain also should become quiet. നിശ്ചലം, അതാണ് പാണ്ഡിത്യം നിർവിദ്യ ബാല്യേനധിഷ്ഠാസേത് ബാല്യം നിർവിദ്യ മൗനം ഗച്ഛേത് എന്നൊക്കെ പറയാം. ബാല്യ പാണ്ഡിത്യത്തിനെ വിട്ടിട്ട് ബാലനെ പോലെ ആയിട്ട് തീരുന്നതാണ്. പിന്നെ ക്രമേണ മൗനിയായിട്ട് നിശ്ചലമായിട്ട് ശാന്തമായി. ബുദ്ധിർഭവാനി പ്രതിദേഹഗേഹം സാക്ഷി ശിവ സർവഗതോന്തരാത്മാ. അപ്പോ സാക്ഷിയായി ഹൃദയത്തിൽ ശിവൻ പ്രകാശിക്കുമ്പോ നമ്മൾക്ക് കാശി വിളങ്ങി. കാശ് എന്ന് വെച്ചാൽ പ്രകാശിക്കുക എന്നർത്ഥം. കാശത്തെ ഉള്ളിൽ ശിവൻ പ്രകാശിക്കുന്നു, ഭഗവാൻ പ്രകാശിക്കുന്നു. ഇപ്പൊ ആചാര്യസ്വാമികൾ എന്ത് പറയണമെന്ന് വെച്ചാൽ കാശിക്ഷേത്രത്തിന്റെ മഹിമയിലേക്ക് വരികയാണ്. ഈ കാശിക്ഷേത്രത്തിൽ ഇരുന്നാൽ ഇതൊക്കെ എളുപ്പത്തിൽ നടക്കും. കാശ്യാം ഹി കാശത്തെ കാശി. നമുക്ക് പുറം ലോകത്തിൽ നിന്ന് കുറച്ചൊരു ഹെൽപ്പ് ആവശ്യമുണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മൾ ശരീരമായിട്ട് ലോകത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ഇവിടെ ചില എനർജി, ഒരു സാത്വികമായ ഒരു ഊർജ തലം ആവശ്യമുണ്ട് നമ്മളെ അകമേക്ക് തള്ളാനായിട്ട്. അതുകൊണ്ടാണ് തീർത്ഥക്ഷേത്രം, അമ്പലങ്ങൾ അതൊക്കെ വേണമെന്ന് പറയുന്നത്. നമ്മൾ മനസ്സോടുകൂടെ ഇരിക്കുന്നത് കാരണം പുറമെയൊക്കെ മനസ്സുണ്ട്. ഇവിടെയൊക്കെ എന്താണ്, ഇവിടെ ഒരു ടി വി വെച്ചാൽ, കേബിൾ ടി വി വെച്ചാൽ എല്ലാം സാധനം അതിന്റെ ഉള്ളിൽ കൂടെ വരണില്ലേ, അതിന്റെയൊക്കെ വൈബ്രേഷൻസ് ഒക്കെ ഉണ്ട് ഈതറില്. അതിന് പിടിച്ചെടുക്കാൻ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ഒക്കെ പിടിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് ചിത്തവൃത്തികളും വാസനകളും വിഷയവാസനകളും ഒക്കെ ചുറ്റും അലതല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മുറിയിൽ ഒരാൾ കുറെ കാലം ജീവിച്ചാൽ ആ മുറിയിൽ അയാളുടെ ചിത്തവൃത്തികളും വാസനകളുടെ ഒക്കെ ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടാവും. ഇത് ഒരു ലെവലിന് മേലെ പോയാൽ കുഴപ്പമില്ല, അവരെ ബാധിക്കില്ല, വളരെ ചുവട്ടിലിരിക്കുന്ന ആളുകളെയും ബാധിക്കില്ല. ആധ്യാത്മികമായി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ വളരെ സെൻസിറ്റീവ് ആവും, അവർക്കാണ് ഇതൊക്കെ ബാധിച്ചു തുടങ്ങുന്നത്. അവര് രണ്ടും കെട്ടാനായിട്ടുള്ള സ്ഥിതിയാണ്. ആത്തണ്ണു തൊട്ടു അമ്മാ തൊട്ട് എത്തിയിട്ടില്ല എന്നുള്ള മട്ടിലാണ്. അപ്പൊ നടുവില് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് എല്ലായിടത്തും ഇരിക്കാനൊന്നും പറ്റില്ല, എല്ലാ ഭക്ഷണം കഴിക്കാനൊന്നും പറ്റില്ല, എല്ലാവരുടെ കൂടെ ചേരാൻ പറ്റില്ല, എല്ലാ സ്ഥലവും ഒന്നും അവർക്ക് പറ്റി വരില്ല. ശൃംഗേരിയിൽ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന അഭിനവ വിദ്യാതീർത്ഥ സ്വാമികളെ ഒരു സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുപോയ ഒരാൾ ഒരു കഥ പറഞ്ഞു. കണ്ടത്, ഒരു വലിയ കെട്ടിടം തയ്യാറാക്കിയിരുന്നു താമസിക്കാനായിട്ട്. ആ കെട്ടിടത്തില് സ്വാമി താമസിക്കാൻ വന്നപ്പോ, വന്ന ഉടനെ അദ്ദേഹം ആദ്യം ആ വീട് മുഴുവൻ ചുറ്റി ഞങ്ങൾ നോക്കിയിട്ട് അതിലൊരു മുറി പൂട്ടി വെച്ചിരുന്നു. അപ്പൊ അദ്ദേഹം ആ മുറി തുറക്കാൻ പറഞ്ഞു. ആ മുറിയിൽ കുറച്ച് ആർട്ടിക്കിൾ സാധനങ്ങളൊക്കെ ഉണ്ട്, ആരുടെയോ. ഞാൻ ഈ മുറിയിൽ താമസിക്കാമെന്നു. അപ്പോ ആ വീട്ടിലെ ഓണർ, ആ വീട്ടിലെ എല്ലാ സ്ഥലവും ഒഴിഞ്ഞു കിടന്നതാണ്, എന്നാൽ അദ്ദേഹം സെലക്ട് ചെയ്തത് ഈ മുറിയാണ്, ഈ മുറി പൂട്ടിക്കിടന്നതാണ്. അപ്പോ ആ വീട്ടിലെ ഓണർ പറഞ്ഞു, ഇവിടെ ഇതുമാതിരി ഒരു ചെറുപ്പക്കാരൻ ഈ മുറിയിൽ താമസിക്കുന്നുണ്ട്, അയാൾ ഇവിടെ ഒരു ഗവൺമെന്റ് ഓഫീസിൽ ജോലിയാണ്, അയാളിപ്പോ സ്വാമികൾ ഇവിടെ വരുന്നത് കൊണ്ട് തൽക്കാലത്തേക്ക് മാറി താമസിച്ചതാണ്, അതുകൊണ്ട് അയാളുടെ ആർട്ടിക്കിൾസ് ഒക്കെ ഈ മുറിയിലുണ്ട്. അയാള് ബ്രാഹ്മണനല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ സ്വാമി പറഞ്ഞു, കുഴപ്പമില്ല, അയാളെ വിളിക്കൂന്നു. അപ്പൊ അയാളെ വിളിച്ച്, നീ എന്തെങ്കിലുമൊക്കെ അധ്യാത്മ സാധന എന്തെങ്കിലും ചെയ്യണുണ്ടോ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഞാനൊന്നും വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, രാവിലെ എണീറ്റിട്ട് ഒരു 2 മണിക്കൂർ നേരം നാമജപം ചെയ്യും, അത് ദിവസം ഒരു നിഷ്ഠയായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് എനിക്കും ഈ മുറിയിൽ വന്നിരിക്കാൻ തോന്നിയത്, ഞാൻ ഇവിടെ തന്നെ താമസിച്ചോളാം എന്ന് പറഞ്ഞാൽ ആ റൂം ക്ലീൻ ചെയ്തിട്ട് അവിടെയാണ് അദ്ദേഹം പോണ പേര് താമസിച്ചത്. ബാഹ്യമായി സാന്നിധ്യം നമുക്ക് വളരെ പ്രധാനമാണ്. ഒരു സ്റ്റേജിൽ എത്തുന്നവരെ പ്രധാനമാണ്. ഉയർന്ന ജ്ഞാനികൾ പോലും അത്തരത്തിലുള്ള സ്ഥലങ്ങളെയാണ് പലപ്പോഴും തിരഞ്ഞെടുക്കുന്നത്. എല്ലായിടത്തൊന്നും അവരും പോയി ഇരിക്കണില്ല. പിന്നെ ജ്ഞാനികളായി തപസ്വികളായിട്ടുള്ളവര് ഇരുന്ന് കഴിയുന്ന സ്ഥലങ്ങൾ പലപ്പോഴും പ്രബലമായ തീർത്ഥക്ഷേത്രങ്ങളായിട്ട് മാറുകയും ചെയ്യും. അപ്പോ പുറമേക്ക് അല്പം തീർത്ഥീകൃതമായ പവിത്രമായ ശാന്തമായ ഭക്തിയുടെ ഒരു അന്തരീക്ഷം, സംസ്കാരത്തിന്റെ ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ കാശ്യാം ഹി കാശത്തെ കാശി. അതുകൊണ്ട് വെളിയിലുള്ള കാശിയിൽ പോയിരിക്കുമ്പോൾ ഉള്ളിൽ കാശി പ്രകാശിക്കണമെന്ന്. അരുണാചലത്തിൽ വരുമ്പോ പല ഭക്തന്മാർക്ക് അതാണ്, ഇവിടെ തന്നെ ഇരുന്ന് കളയാം, അവിടെ പോണ്ട. ചിലരൊക്കെ അങ്ങനെ വെസ്റ്റിൽ നിന്ന് അമേരിക്കയിൽ നിന്നൊക്കെ വന്നവരൊക്കെ, ചിലര് അവിടെ വന്നു കഴിഞ്ഞിട്ട് പാസ്പോർട്ടും വിസയും ഒക്കെ തീ വെച്ച് നശിപ്പിച്ചവരുണ്ട്. ഇനി തിരിച്ചു പോകണം എന്ന് തോന്നാൻ പാടില്ല എന്നുണ്ട്. അവർക്ക് പിന്നെ പ്രശ്നമൊക്കെ ഉണ്ടാവും ഗവൺമെന്റ് എന്നൊക്കെ. എന്നാലും അങ്ങനെ ചെയ്തവരൊക്കെ ഉണ്ട് എനിക്കറിയുന്നത്. പലരും പറയും, ഞങ്ങളുടെ രാജ്യത്തില് ഒരാൾ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ രാജ്യത്തില് ഇത്രയൊന്നും തിരക്കില്ല, ഇത്രയൊന്നും പൊല്യൂഷൻ ഇല്ല, ധാരാളം തരിശുഭൂമികളും കാടുകളും ഒക്കെ ഉള്ള രാജ്യമാണ്. പക്ഷേ എന്നാലും അവിടെ പോയിട്ട് എനിക്ക് ഇതുപോലെ ധ്യാനിച്ചുകൊണ്ടും ഇതുപോലെ അധ്യാത്മ സാധന ചെയ്തുകൊണ്ടും ഇരിക്കാൻ പറ്റില്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ അന്തരീക്ഷം മാറും. എന്ത് ചെയ്യാൻ പറ്റും? ഇതൊന്നും പക്ഷെ എല്ലാരോടും പറയാൻ പറ്റില്ല. ഇവിടുന്ന് പ്രാരബ്ധം കൊണ്ട് അവിടെ പോയി വീണവനോട് എല്ലാ എവിടെയിരുന്നും ഭഗവത് ധ്യാനം ചെയ്യാം, എവിടെയിരുന്നും ആത്മവിചാരം ചെയ്യാം എന്നേ പറയാൻ പാടുള്ളൂ. അത് സാധ്യവുമാണ്, സത്യവുമാണ്. കുറച്ച് വിൽ പവർ ഉണ്ടെങ്കിൽ, വേണമെന്നുണ്ടെങ്കിൽ ചക്ക വേരിലും കായ്ക്കുന്നു പറയണ പോലെ, വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രാരബ്ധം കൊണ്ട് നമ്മൾ എവിടെ പോയി വീണ് കിടക്കുകയാണെങ്കിലും അവിടെയും ഇറ്റ് ഈസ് പോസിബിൾ ടു സ്പിരിച്വലി പ്രോഗ്രസ്. അവിടെയും തീർത്ഥക്ഷേത്രങ്ങൾ ഉണ്ടാവാം, അവിടെയും നമ്മളെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുചെന്നാക്കാം. എവിടെയും ഉണ്ടാവും. തീർത്ഥക്ഷേത്രങ്ങളും മഹാത്മാക്കളും ഇല്ലാത്ത സ്ഥലമില്ല എന്നാണ് വാൽമീകി രാമായണത്തിൽ രാമൻ പറയുന്നത്. സർവത്ര ഖലു ദൃശ്യന്തേ സാധവോ ധർമ്മചാരിണ ശൂര ശരണ്യ സൗമിത്രേ തിര്യഗ്യോനികതേഷ്വപീ. പക്ഷിമൃഗാദികളിൽ പോലും ജ്ഞാനികളും ഭക്തന്മാരും ഒക്കെ കണ്ടേക്കാം എന്നാണ്. അതുകൊണ്ട് എവിടെയും ഉണ്ടാവാം. അധികമായിട്ടും നമ്മൾ സ്ഥലകാലങ്ങളെ ഇൻസിസ്റ്റ് ചെയ്യാറില്ല. ആളുകൾക്ക് പക്വതയാണ് മുഖ്യം. അധികാരിണമാശാസ്തേ ഫലസിദ്ധിർ വിശേഷത ഉപായാഹ ദേശകാലാദ്യാഹ സന്ത്യസ്മിൻ സഹകാരിണ. വിവേക ചൂടാമണിയിൽ ആചാര്യസ്വാമികൾ പറയുന്നു, ഇന്ന ദേശത്തിൽ ഇരിക്കുക, ഇന്ന സമയത്തിൽ ജനിക്കുക എന്നുള്ളതൊക്കെ സഹകാരി കാരണങ്ങളാണ്. പക്ഷേ അത് മുഖ്യമല്ല. അധികാരിയാണോ ഒരാൾ എന്നുള്ളതാണ് മുഖ്യം. വെദർ ഹീസ് റൈപ്പ് ഓർ നോട്ട്. അല്ലെങ്കിൽ കാശിയിൽ ഇരിക്കുന്നവരൊക്കെ ജ്ഞാനികളും ഭക്തന്മാരും ആവണമല്ലോ. അവിടെ മുഴുവൻ വ്യാപാരികളും തട്ടിപ്പറിയും ഒക്കെ ആയിട്ട് നടക്കാൻ കാരണം എന്താ? അങ്ങനെയുള്ള ആളുകൾ അവിടെ ചെല്ലുമ്പോ ഈ തീർത്ഥക്ഷേത്രത്തിന്റെ സാന്നിധ്യം കാരണം അവരുടെ അത്തരം വാസനകളൊക്കെ കൂടുതൽ പ്രബലമായി പ്രവർത്തിക്കും. അതും കണ്ടിട്ടുണ്ട്. തിരുവണ്ണാമലയില് അരുണാചലത്തില് ഒരു വശത്ത് ജ്ഞാന ജിജ്ഞാസുകളൊക്കെ വരുമ്പോ വേറൊരു വശത്ത് അവിടെയുള്ള ആളുകളെ കണ്ടാൽ നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകും. കാരണം അവരുടെ ഉള്ളിൽ അതേപോലെ ഭ്രാന്തുള്ള ആളുകളാണെങ്കിൽ ഇത്തിരി അതിന്റെ ടെൻഡൻസി ഉള്ളവർക്ക് അവിടെ വരുമ്പോൾ കൂടും. ആ സ്ഥലത്തിലത്തെ എനർജി അല്ലെങ്കിൽ വൈബ്രേഷൻ അങ്ങനെയാണ്. എന്താ ഉള്ളിലുള്ളതെന്ന് വെച്ചാൽ ഒക്കെ പുറത്തു കൊണ്ടുവരും. എന്തെങ്കിലുമൊക്കെ വാസനകളൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ അതൊക്കെ പുറത്തു വരും. അപ്പൊ തീർത്ഥക്ഷേത്രങ്ങൾ നല്ലതേ ചെയ്യുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. മഹാത്മാക്കളുടെ സാന്നിധ്യവും അങ്ങനെയാണ്. അവരുടെ അടുത്തിരിക്കുമ്പോൾ ഇവയാളുടെ ഉള്ളിൽ ഉള്ളതൊക്കെ പുറത്ത് ചാടും. അപ്പൊ കാശിയിലിരുന്നാൽ അകമേക്കുള്ള കാശി പ്രകാശിക്കാൻ അനുകൂല സാഹചര്യം. സന്ധ്യസ്മിൻ സഹകാരിണ സഹകാരികൾ സഹകാരിയാണെന്നാണ്. ഇറ്റ് വിൽ ഹെൽപ്പ്, ഹെൽപ്ഫുൾ. അപ്പോ അത് കാശ്യാം ഹി കാശത്തെ കാശീം. കാശി സർവപ്രകാശ. അതുകൊണ്ടാണ് ഋഷികളൊക്കെ കാട്ടിലൊക്കെ പോയി താമസിച്ചു. തീർത്ഥക്ഷേത്രങ്ങളിലൊന്നും സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെയാണ് താമസിച്ചത് ഋഷികേശൊക്കെ. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ആനമണ്ഡത്തരം, നമ്മൾ മാത്രമല്ല ആശ്രമങ്ങളും വലിയ വലിയ മഠങ്ങളും ഒക്കെ ചെയ്യുന്നതാണ്, ആളുകൾ വരണം, സൗകര്യമായിട്ടിരിക്കണം എന്ന് പറഞ്ഞ് അവർക്ക് നല്ല മുറികളും ശാപ്പാടും ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ ആ മഠമോ ആ ആശ്രമമോ നശിച്ച് ഒന്നിനും കൊള്ളാതായി പോവാണ്. എന്താന്ന് വെച്ചാൽ ഇത് രണ്ടും കിട്ടുകയാണെങ്കിൽ പിന്നെ പരമലൗകികന്മാരായിട്ടുള്ള ആളുകളൊക്കെ അവിടെ വന്ന് താമസിക്കും. അവർക്ക് ഇത് രണ്ടുമാണ് വേണ്ടത്. ആഹാരം വേണം, താമസ സൗകര്യമൊക്കെ വേണം, അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ സ്ഥലം പിന്നെ കഴിഞ്ഞു. ആധ്യാത്മികമായിട്ട് മാത്രം കൊതിയുള്ളവർ എത്ര ബുദ്ധിമുട്ടിയിട്ടും ആ സ്ഥലത്ത് വന്ന് ഇരുന്നോളും. പിന്നെ എന്താന്ന് വെച്ചാൽ ഒരിടത്ത് ലൗകികന്മാർ വന്ന് കൂടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അധ്യാത്മ സാധകന്മാർ അങ്ങടേക്ക് എത്തി നോക്കുകയേയില്ല. അത് വേറെയൊരു നെഗറ്റീവാണ്. പല മഠാധിപതികൾക്കൊക്കെ പറ്റണോ കുഴപ്പം അതാണ്. അവരുടെ ചുറ്റും പരമലൗകികന്മാരും വ്യാപാരികളും പണക്കാരുമായിട്ടുള്ള ആളുകളും ആണ് അവർക്ക് വേണ്ടതെന്ന് വരുമ്പോ അധ്യാത്മ സാധകന്മാർക്ക് ഏഴയലത്തെ അടുക്കാൻ പറ്റില്ല, അടുത്ത് പോകൂല, ആരും പോകൂല, ഒന്നുമില്ല. അപ്പോ ബാഹ്യമായിട്ട് തീർത്ഥക്ഷേത്രങ്ങൾ പ്രസിദ്ധമാവുക എന്ന് പറയുന്നത് ഒരു നന്മയല്ല. തീർത്ഥക്ഷേത്രങ്ങൾ മുനികൾക്കും ഭക്തന്മാർക്കും ഭജനം ചെയ്യുന്നവർക്കും വേണ്ടിയുള്ളതാണ്. ഗുരുവായൂരിൽ പണ്ട് പോയിട്ട് ആർക്ക് വേണമെങ്കിൽ സുഖമായി എത്ര ദിവസം വേണമെങ്കിലും ഇരുന്ന് ഭജനം ചെയ്യാം, മണ്ഡപത്തിലിരുന്ന് ഭജിക്കാൻ. നാം ഇപ്പൊ അങ്ങനെയൊക്കെ അകത്ത് കിടക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ഇരുന്ന് ഭജിക്കാൻ ഇപ്പൊ സമ്മതിക്കുമോ? അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, തിരക്ക് കൂടി അല്ലേ. തിരുവണ്ണാമലയിൽ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ പൗർണമി പൗർണമി ലക്ഷക്കണക്കിന് ജനങ്ങളുടെ തിരക്കാണ്. അതിനിയിപ്പോ കുറച്ചു കഴിഞ്ഞ് ദിവസം തിരക്കായി കഴിഞ്ഞാൽ പിന്നെ ആർക്കും പോകണം. എന്താ ഉത്തമ ജിജ്ഞാസുക്കൾ പിന്നെ പോവില്ല. ഇതിപ്പോ പൗർണമി പൗർണമി തിരക്കായത് കൊണ്ട് ബാക്കിയുള്ള ദിവസം പോവാൻ പാടില്ല എന്ന് ആളുകൾ ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോ കാശ്യാം ഹി കാശതേ കാശി, കാശിക്ഷേത്രത്തിൽ അകമേ ഉള്ള കാശി പ്രകാശിക്കുന്നു. ആ അകമേക്കുള്ള കാശി ആരാൽ അറിയപ്പെട്ടുവോ സാകാശി വിദിതായേന തേന പ്രാപ്തായി കാശിക, അയാളാണ് വാസ്തവത്തിൽ കാശിക്ക് പോകുന്നവൻ, കാശിക്ക് പോയവൻ. അഥവാ ആത്മജ്ഞാനിയാണ് കാശിവാസം ചെയ്യുന്നവൻ. അയാൾ ഇരിക്കുന്ന സ്ഥലമൊക്കെ കാശിക്ഷേത്രമാണ്. അയാൾ ജംഗമമായ തീർത്ഥക്ഷേത്രമാണ്. അതാണ് ഭാഗവതത്തിൽ വിദുരനോട് ധർമ്മപുത്രർ പറയുന്നത്, അങ്ങയ്ക്ക് എന്തിനാ തീർത്ഥയാത്ര? തീർത്ഥീകുർവന്തി തീർത്ഥാനി സ്വാന്തസ്തേന ഗതാഭൃത. തീർത്ഥങ്ങളെയൊക്കെ തീർത്ഥമാക്കി ചെയ്യുന്നവനല്ലേ അവിടുന്ന്? അവിടുത്തെ അന്തരംഗം കൊണ്ട് ശൃംഗേരിയില് ഒരു രണ്ട് മൂന്ന് ശങ്കരാചാര്യന്മാർക്ക് മുമ്പ് ഒരു മഹാതപസ്വി ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിന് ഉഗ്ര നരസിംഹഭാരതി സ്വാമികൾ എന്നാണ് പേര്. ഉഗ്രമായി തപസ്സൊക്കെ ചെയ്തിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് ഉഗ്ര നരസിംഹഭാരതി എന്ന് തന്നെ വിളിച്ചിരുന്നു. പാവയ്ക്ക സ്വാമി എന്നൊക്കെ പറയും ചിലർ. എന്താന്ന് വെച്ചാൽ പാവയ്ക്ക കപ്പയ്ക്ക ജ്യൂസ് മാത്രമേ കഴിക്കുള്ളൂ. ഒരുപാട് എക്സ്റ്റെൻസീവായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു പലയിടത്തും. അദ്ദേഹം മധുരയിൽ വന്നപ്പോ, അല്ല മധുരയിൽ വന്നപ്പോ അമ്പലത്തിലെ പൂജാരികളുടെ ഭയങ്കരമായ കൺട്രോൾ,